ओम नमः शिवाय। डियर लिसनर्स ऑफ shivam.org, द नेक्स्ट प्रोग्राम इज चांडोग्य उपनिषद स्पिरिचुअल डिस्कोर्स इन मलयालम प्रेजेंटेड बाय कैवल्यानंद स्वामी गण। थैंक यू। ओम नमः शिवाय।
ചിത്തിനെയും ജഡത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് പ്രാണൻ. കേവല ചിത്തായിരിക്കുന്ന ആത്മാവിനെയും ജഡമായിരിക്കുന്ന ശരീരത്തെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പ്രാണൻ. അപ്പൊ പ്രാണന്റെ ഒരു മഹത്വം ഉണ്ട്. സർവവും ഒരു തരത്തിൽ പ്രാണൻ തന്നെ. കാരണം എന്തുകൊണ്ട്? ശുദ്ധമായ ചിത്ത് ആത്മാവും അത് സദാ അതാ തന്നെ ഇരിക്കുന്നു. അവന് മാറ്റം സംഭവിക്കുന്നു. പക്ഷെ ഇവിടെ പിതാപുത്രാദികളെല്ലാം ഉണ്ട്. കാരണം നാമരൂപാത്മകമായ ജഗത്തുണ്ട്. ആ സ്വരൂപം അങ്ങനെ ഇരിക്കെ തന്നെ നാമരൂപാത്മകമായ ജഗത്ത് പ്രതീതമാകുന്നു. അതിന് പറയാം അത് ആ ഏകത്തിൽ നിന്ന് ഇത് പ്രകടമായി. അങ്ങനെ പ്രകടമാകുമ്പോൾ ഇതിനെ രണ്ടിനെയും ബന്ധിപ്പിക്കാൻ ഇടയ്ക്കൊന്നും വേണം. അതാണ് പ്രാണൻ. പിത്രാദിശബ്ദാനാം പ്രസിദ്ധാർത്ഥ ഉത്സർഗീണ പ്രാണവിഷയത്വമിരി. പിതാവ് പിതാവല്ല പ്രാണനാണ്, പുത്രൻ പുത്രനുള്ള പ്രാണനാണ്, മാതാവ് മാതാവല്ല പ്രാണനാണ്, സ്വസ സഹോദരി പ്രാണനല്ല അതല്ല പ്രാണനാണ്. ഇത്തരത്തിൽ പറയുന്നു. ഇവിടെ സർവവും പ്രാണാത്മകമാണ്, പ്രാണവിഷയത്വം. എന്തുകൊണ്ട്? സതി പ്രാണേ പിത്രാദിഷു പിത്രാദിശബ്ദ പ്രയോഗ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? പിതാവ് പിതാവല്ല പ്രാണനാണെന്ന് പറയുന്നു. അവിടെ പ്രാണനില്ലെങ്കിൽ പിന്നെ അതിനാരും പിതാവെന്ന് വിളിക്കത്തില്ല. പ്രാണൻ നശിച്ച ശരീരം ദഹിച്ചു പോയാലോ അഴുകിപ്പോയാലോ അല്ലെങ്കിൽ അതിനെ ശൂലം കൊണ്ട് ഛേദിച്ച് ഒരു പെട്ടിക്കകത്ത് വാരി വെച്ചു കഴിഞ്ഞാൽ അതിനാരും പിതാവെന്ന് പറയത്തില്ല. പിന്നെ അത് പിതാവല്ല, മാംസ കഷണമാണ്. അതുകൊണ്ട് പറയുന്നു അങ്ങനെ കഥം ദൃശ്യാദീനാം സംസ്ത്വങ്കാരാദിയുക്തം പ്രത്യാഹ. ഏതെങ്കിലും ഒരാൾ ഒരുവൻ പിതാവിനെ മാതാവിനെ സഹോദരനെ സഹോദരിയെ ഗുരുവിനെ ബ്രാഹ്മണനെ ആരെയെങ്കിലും ദൃശ്യമിവത്ത അനുരൂപം അവരുടെ അവസ്ഥയ്ക്ക് യോഗ്യമാകാത്ത രീതിയിൽ കിഞ്ചിത് വചനം മോശമായൊരു പദം പ്രയോഗിക്കുന്നു. ഓളത്തില്ല, ദുഷ്ടനാണ്, നീചനാണ്, എന്തെങ്കിലും ഒന്ന് നിന്ദ്യമായ ഒരു ശബ്ദം പ്രയോഗിച്ചു കഴിഞ്ഞാൽ തൊങ്കാരാതിയുക്തം എന്ന് വെച്ചാൽ ധിക്കാരത്തോടുകൂടി പ്രത്യേകതേനം തം പാർശ്വസ്ഥാഹർവി വിവേകിന ദിക്വാസ്തു ദിഗസ്തുത്വം. അങ്ങനെ ഒരാൾ ഈ പറയുന്ന ആരെയെങ്കിലും ഗുരുക്കന്മാരാരെയെങ്കിലും നിന്ദിച്ചാൽ ദിക്വം, നിന്ദിക്കുന്ന എന്തെങ്കിലും ഒരു ശബ്ദം പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കുന്ന മധ്യസ്ഥനായ ഒരാൾ പറയും അത് ശരിയല്ല, അവനെ നിന്ദിക്കും. ദിക്വം അസ്തു അസ്തുത്വം, നീ നിന്ദ്യനാണെന്ന് പറയും. പിതൃഹാവൈക്കും പുത്രഹന്താ, നീ പിതൃഹന്താവാണ്, പിതാവിനെ ഹനിക്കുന്നവനാണ്, പുത്രനെ ഹനിക്കുന്നവനാണ്. നിന്ദ്യമായ വാക്കുപയോഗിച്ചു കഴിഞ്ഞാൽ ആ ഉപയോഗിക്കുന്നവനെ നിന്ദിക്കും, മറ്റുള്ളവർ വിവേകൾ നിന്ദിക്കും. നീ പറഞ്ഞു ശരിയല്ല, നീ പിതൃഹാവാണ്, നീ പിതാവിനെ കൊല്ലുന്നവനാണ്, മാതാവിനെ കൊല്ലുന്നവനാണ്, സഹോദരനെ കൊല്ലുന്നവനാണ്, സഹോദരിയെ കൊല്ലുന്നവൻ, ഈ തരത്തിൽ പറയും. ഉക്രാന്തപ്രാണാന്ത്യക്തദേഹനാഥാനിദ്യവിശൂലേന സമാസം സമസ്യ വ്യതി സന്ദഹേ വ്യത്യസ്യ സന്ദഹേ ഏവം അപി അക്രൂരം കർമ്മ സമാസാദിപ്രകാരേണ ദഹനലക്ഷണം തദ്ദേഹസംബന്ധമേവ കുർവാണം നൈവേനം ബ്രൂഹു പിതൃഹായിക്കാളി പറയും. പിതാവോ മാതാവോ ഗുരുവോ ബ്രാഹ്മണനോ ആരോ ആയിക്കൊള്ളട്ടെ, ഉത്ക്രാന്ത പ്രാണൻ, അവന്റെ ശരീരത്തിൽ നിന്ന് പ്രാണം പോയി മരിച്ചു കഴിഞ്ഞു. തിക്തദേഹാണ് ദേഹത്ത് ഉപേക്ഷിച്ചു കഴിഞ്ഞു. യദ്യപി ശൂലേന സമാസം സമസ്യ വിധി സന്ദഹേ, അച്ഛനോ അമ്മയോ ആരെങ്കിലും മരിച്ചു ഇനി തിരിച്ചു വരില്ല എന്ന് ഉറപ്പായി. ആ ശരീരത്തെ കഷണങ്ങളാക്കുന്നു. ശൂലം കൊണ്ട് ഛേദിച്ച് കഷണങ്ങളാക്കുന്നു, ദഹിപ്പിക്കുന്നു. എന്ത് ചെയ്താലും ശരി, അവൻ ആരും നിന്ദിക്കത്തില്ല, കാരണം അത് അച്ഛനെ. നീ അച്ഛനെ നിന്ദിച്ചവനാണ്, നീ അമ്മയെ നിന്ദിച്ചവനാണെന്ന് പറയുന്നില്ല. ശൂലം കൊണ്ടെന്ന് പറഞ്ഞാൽ ചിലർ എങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാൽ അതിനെ മുറിച്ച് കഷണങ്ങളാക്കി പോയി. അങ്ങനെ ചില ആചാരങ്ങളുണ്ട്. അങ്ങനെ ചെയ്താൽ പോലും അവനെ പിതൃഹന്താവ് എന്ന് പറയത്തില്ല, മാതൃഹന്താവ് എന്ന് പറയുന്നില്ല. അവൻ പിതാവിനെ നിന്ദിച്ചവനാണ്, ദ്രോഹിച്ചവനാണെന്ന് പറയത്തില്ല. എന്തുകൊണ്ട്? അവിടെ പ്രാണനില്ല. ദഹന ലക്ഷണം തദ്ദേഹ സംബന്ധമേ കുർബാണം ദൈവേനം ബ്രോഹു പിതൃഹ, ഇവൻ പിതൃഹാവാണ്, പിതൃഹന്താവാണെന്ന് അവനെ പറയുന്ന ആരും കാണത്തില്ല. തസ്മാതന്നി വ്യതിരേകാഭ്യാം അവഗമ്യതേ ഏത് പിത്രാഖ്യോപി പിത്രാദ്യാഖ്യോപി പ്രാണയവ. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലാക്കാം, ഇവിടെ കാണുന്ന പിതൃപുത്രാദി സർവതും, മാത്രമല്ല ആകാശ ചന്ദ്രാദി സർവതും എന്താണോ പ്രാണയവ, പ്രാണൻ തന്നെ, ഈ ശരീരത്തിലിരിക്കുന്ന പ്രാണൻ തന്നെ, അന്യശരീരങ്ങളിലിരിക്കുന്ന പ്രാണൻ തന്നെയാണ്. പ്രാണരൂപത്തിൽ കണ്ടാൽ സർവവും പ്രാണൻ, താതാത്മ്യ രൂപത്തിൽ കണ്ടുകഴിഞ്ഞാൽ സർവവും ആത്മാവ്. പ്രാണയവ സർവവും പ്രാണൻ തന്നെയാണ്. തസ്മാത് പ്രാണോഹി വേദാനി പിത്രാദീനി സർവാണി ഹോതി ചലാനി സ്ഥിരാണി ച. അതുകൊണ്ട് പറയുന്നു സർവവും പ്രാണൻ തന്നെ. എന്ത് സർവവും? പിത്രാദീനി സർവാണി ഹോതി ചലാനി സ്ഥിരാണി ച, ചരാചരങ്ങളല്ല. ചലാനിശ്ചലാണ് സർവം എന്താണ്? പ്രാണൻ തന്നെ. അത് ഓരോന്നിലേക്കും ആ പ്രാണൻ കടന്നു വരുന്നു, അതിന് ജീവഭാവം വരുന്നു, അവസാനം പ്രാണൻ വിടുന്നു, അത് നശിക്കുന്നു. ഇതിന്റെ നൈരന്തര്യം നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് സർവവും പ്രാണൻ തന്നെയാണ്. അങ്ങനെയുള്ള പ്രാണനെ, സർവാത്മകനായ പ്രാണനെ, സർവസ്വരൂപമായിരിക്കുന്ന പ്രാണനെ ബ്രഹ്മമായിട്ട് ഉപാസിക്കുക. സവായേഷ പ്രാണവിദേവ യഥോക്ത പ്രകാരേണ പശ്യൻ ഫലദോ അനുഭവൻ ഏവം മന്വാന ഉപപത്തിഭി ചിന്തയൻ ഏവം വിജ്ഞാനൻ ഉപപത്തിഭി സംയോജ്യ ഏവം ഏവേതി നിശ്ചയം കുറവൻ. ഈ പ്രാണനെ കുറിച്ച് പറയുമ്പോൾ കേവലം ഒരു ഉപാസന ഒരു തത്വത്തെ കൂടെ പറയുകയാണ്. എന്താണ് ആ തത്വം? സവായേഷ പ്രാണവിദേവം, ഈ പ്രാണനെ ഉപാസിക്കുന്നവൻ ഇപ്രകാരം. ഫലദോ അനുഭവൻ, ഇതെല്ലാം സ്വഫലമായി അനുഭവിച്ച് മനസ്സിലാവുന്നുള്ള പ്രാണന്റെ സർവാത്മകത്വത്തെ അവൻ അനുഭവിക്കാൻ കഴിയുന്നു. ഏവം മന്വാനഹ, ഈ പറഞ്ഞ രീതിയിലെ കുറിച്ച് ചിന്തിച്ച് ഉപത്തി യുക്തിയുക്തമായതിനെ കുറിച്ച് ചിന്തിച്ച്, ഇവിടെ യുക്തി വേണം, നേരത്തെ പറഞ്ഞു മനനത്തെ യുക്തി ആവശ്യമാണ്. ചിന്തയൻ, കാരണം ഇവിടെ പ്രാണന്റെ തത്വത്തെ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ പ്രാണൻ എന്ന് പറയുന്ന വിഷയത്തിൽ ഉപാസന അവസാനിപ്പിച്ചിട്ട് വീണ്ടും പ്രാണന്റെ തത്വത്തെ കുറിച്ച് പറയും. ഇവിടെ കേവല ഉപാസന മാത്രമാണ്. ഉപപത്തി ചിന്തയനെ യുക്തമായി ചിന്തിച്ച് എം വിജാനൻ ഇതിന്റെ തത്വത്തെ ഗ്രഹിച്ച് സംയോജ്യം എവയെ നിശ്ചയം കുരിയ, അവൻ ഈ നിശ്ചയിക്കേണ്ടതാണ് പ്രാണൻ എന്നതാണ്, പ്രാണൻ ദുസ്വരൂപം എന്നതാണ്, പ്രാണൻ സർവാത്മകനാണ്, സർവവും പ്രാണാത്മകമാണ് എന്നിങ്ങനെ അവൻ നിശ്ചയിക്കേണ്ടതാണ്. അതുകൊണ്ട് പ്രാണനെ ഹനിക്കാൻ സാധ്യമല്ല. മനന വിജ്ഞാനാഭ്യാം ഹി സംഭൂതോ ശാസ്ത്രാർത്ഥോ നിശ്ചിതോ ദൃഷ്ടോ പറയുന്നു. ശാസ്ത്രത്തിന്റെ താല്പര്യത്തെ മനസ്സിലാകണമെങ്കിൽ അവിടെ മനന വിജ്ഞാനങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ട് സംഭൂതനായവൻ, മനന വിജ്ഞാനങ്ങളിലൂടെ സ്വയം ശക്തനായവൻ, മനന വിജ്ഞാനങ്ങൾ സ്വായത്തീകരിച്ചവൻ, മനന വിജ്ഞാനങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു? മനന വിജ്ഞാനങ്ങൾ സ്വന്തമായാൽ അതിലൂടെ ശാസ്ത്രാർത്ഥത്തെ നിശ്ചയിക്കാൻ കഴിയുന്നു, ശാസ്ത്ര താല്പര്യത്തെ നിശ്ചയിക്കാൻ കഴിയുന്നു. ഉപാസന നിശിതം മനഃ എന്ന് പറയും. ഉപാസന കൊണ്ട് നിശിതമായ മൂർച്ചയേറിയ മനസ്സ് എന്ന് പറയുന്നതാണ്. ഉപാസനയുടെ ഫലം അതാണ്. എന്താ ഉപാസനയുടെ ഫലം? ശാസ്ത്രാർത്ഥ നിശ്ചയം, ശാസ്ത്ര താല്പര്യം നിശ്ചയം. ശാസ്ത്ര ശ്രവണം ചെയ്താലും ശാസ്ത്ര മനനം ചെയ്താലും ശാസ്ത്ര താല്പര്യത്തെ നിശ്ചയിക്കണമെങ്കിൽ ഉപാസന കൊണ്ട് നിശിതമായ മൂർച്ചയേറിയ ഒരു മനസ്സാവശ്യമാണ്. അതാണ് ഇവിടെ മനന വിജ്ഞാനാഭ്യാം സംഭൂതവ ശാസ്ത്രാർത്ഥ നിശ്ചിതോ ദുഷ്ടോ ഭവേ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഉപാസനയുമായിട്ട് നേരിട്ടൊരു ബന്ധമല്ല, ഉപാസനയിലൂടെ ആ യോഗ്യത വന്നു ചേരുന്നു. അങ്ങനെ ശാസ്ത്ര താല്പര്യത്തെ ഗ്രഹിക്കുന്നതിനും കഴിയുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഉപാസനയ്ക്കിടയ്ക്ക് ആ തത്വത്തെ കൂടി പറയുന്നു. ഉപാസനയെക്കുറിച്ച് പറഞ്ഞ അവസാനം തത്വത്തിൽ എത്തിക്കുന്നതുകൊണ്ടാണ്. ഉപാസനയിലൂടെയേ ആ തത്വത്തിലെത്താൻ പറ്റും. ഉപാസനയിലൂടെ മനസ്സ് നിശിതമായില്ലെങ്കിൽ എങ്ങനെ തത്വബോധം ഉണ്ടാകും? അത്തരം ബുദ്ധിയുടെ ഭാഷകാരം പ്രാകൃത ബുദ്ധി എന്ന് പറയും. പ്രാകൃത ബുദ്ധിയിൽ തത്വബോധം പ്രകാശിക്കത്തില്ല, ഇതുള്ളിൽ പ്രകാശിക്കുന്ന ബുദ്ധി കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്നതല്ല, ഉണ്ടാക്കിയെടുക്കുന്നതല്ല. അതിന് മനസ്സ് പാകമാകണ്ടേ? അതുകൊണ്ടാണ് പറഞ്ഞ ഉപാസന നിശ്ചിതമാണ്. അങ്ങനെ ശാസ്ത്ര താല്പര്യത്തെ നിശ്ചയം കഴിയുന്നത് ഏവം പശ്യൻ അതിവാദി ഭവതി നാമാദി ആശാന്തം അതീത്യ വദനശീല ഭവതി. പ്രണോഹ്യേവേദാനി സർവാണി ഭവതി സവായേഷ ഏവം പശ്യൻ ഏവം മന്വാൻ ഏവം വിജാനൻ അതിവാദി ഭവതി തം ചേത് ബ്രൂയുഹു അതിവാദ്യസീത്യ അതിവാദ്യസ്മീതി ബ്രൂയാം ന അപഹ്നോതി. അവൻ അതിവാദിയാകുന്നു എന്നാണ്. എന്താണ് അതിവാദിയാകുക എന്ന് പറഞ്ഞാൽ, അദ്ദേഹം പശ്യൻ ഇങ്ങനെ ഉപാസിക്കുന്നവൻ അതിവാദിയാകുന്നു. നാമാദ്യാശാന്തം അതീത്യവദനശീലവും, നാമത്തെ തുടങ്ങി ആശ വരെയുള്ളതിനെ അതിക്രമിച്ച് വധിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? നാമം മുതൽ ആശ വരെയുള്ളതിലൂടെ എന്തിനാ നിർദ്ദേശിച്ചത്? ബ്രഹ്മമായി ഉപാസിക്കുന്നതിന്. നാമം മുതൽ ആശ ഉള്ളതിനെ മാത്രം അറിഞ്ഞിട്ട് കാര്യമില്ല. ഇത് നാമമാണ്, ഇത് പ്രാണനാണ്, ഇത് വിജ്ഞാനമാണ്, ഇത് വാഗാണ്, അങ്ങനെ അറിഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിവിടെ ബ്രഹ്മമായി ഉപാസിക്കാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതിന്റെ എല്ലാം അതിക്രമിച്ച് വധിക്കാൻ അവന് കഴിയുന്നു. നാമത്തെ നാമത്തിനപ്പുറമായി, വാക്കിനെ വാക്കിനപ്പുറമായി, വിജ്ഞാനത്തെ വിജ്ഞാനത്തിനപ്പുറമായി, ചിത്തത്തെ ചിത്തത്തിനപ്പുറമായി എങ്ങനെ ബ്രഹ്മമായി വസിക്കുന്നു, വദനശീലനാകുന്നു. അതിന്റെ എല്ലാ താല്പര്യത്തെ അവൻ ഗ്രഹിക്കുന്നു. അതാണ് അതിവാദിയാകുന്നു എന്ന് പറയുന്നു. അതിന്റെ താല്പര്യത്തെ അവന് ഗ്രഹിക്കാൻ കഴിയുന്നു. അവന്റെ ബുദ്ധി സൂക്ഷ്മമാകുന്നു, ഉപാസനമാകുന്നു. തം ചേത് ബ്രൂഹു തം യദ്ദേവം അതിവാദിനൻ സർവദാ സർവേഹി ശബ്ദൈർ നാമാദി ആശാന്തം അതീത്യ വർത്തമാനം പ്രാണമേവ വദന്തം ഏവം പശ്യന്തം അതിവദനശീലം അതിവാദിനം ബ്രഹ്മാദി സ്തംഭ പര്യന്ത സിഹി ജഗത പ്രാണ ആത്മാഹമിതി ബ്രുവാണം ബ്രൂയു അതിവാദ്യ സീതി. അങ്ങനെ തന്നെ വിശദീകരിക്കും. ബ്രഹ്മാദി സ്തംഭ പര്യന്ത സിഹി ജഗത പ്രാണ ആത്മാഹമിതി ബ്രുവാണം ബ്രൂയു അതിവാദ്യ സീ. നീ അതിവദനമാണല്ലോ പറയുന്നത്, നീ അധിക പ്രസംഗമാണല്ലോ പറയുന്നത്. എന്താ അധിക പ്രസംഗം പറയാ? എന്താണോ കാണുന്നു, എന്താണോ അനുഭവപ്പെടുന്നു, അതിനെ അതുപോലെ പറയുന്നില്ല. നാമത്തിൽ തുടങ്ങി ആശ വരെയുള്ളതിനെ നാമമായി ആശയായിട്ടും അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അതാതൊരു പക്ഷെ ഇവിടെ ഉപാസകൻ അങ്ങനെയല്ല, അവൻ അതിവാദിയാകുന്നു. എങ്ങനെ അധിപതിയാകുന്നു? ഈ പറഞ്ഞ സർവവും, ഈ പറഞ്ഞ സർവം ഉൾക്കൊണ്ട് കഴിഞ്ഞു. നാമത്തിൽ നിന്ന് തുടങ്ങി ആശ വരെ പറഞ്ഞപ്പോൾ എല്ലാം ഉൾക്കൊണ്ട് കഴിഞ്ഞു. എന്ന് പറഞ്ഞു ബ്രഹ്മാദി സ്തംഭ പര്യന്തസ്യ ജഗത. ഉപാസകൻ എന്ന് പറയുന്നു പ്രാണ ആത്മാഹം, ഇതിന്റെ എല്ലാം പ്രാണൻ ആത്മാവ് ഞാനാണ് എന്ന് പറയുന്നു. അതാണ് അതിവാദി എന്ന് പറയുന്നത്. അതാണ് വിശദീകരിക്കുന്നത്. തം ചേത് ബ്രഹു തം യദ്യവും അതിവാദന സർവദാ സർവൈ ശബ്ദേർ നാമാദി ആശാന്തം അതീത്യ വർത്തമാനം പ്രാണമേവ വദന്തം. അതാണ് അതിവാദി എന്ന് പറയുന്നത്. സർവൈ ശബ്ദേ നാമാദി ആശാന്തം, അതിന്റെ എല്ലാം താല്പര്യത്തെ അതീത്യ വർത്തമാനം പ്രാണമേവ വദന്തം, എല്ലാം പ്രാണൻ തന്നെ, ആ പ്രാണനാണ് എന്റെ സ്വരൂപം. ഏവം പശ്യന്തം അതിവദനശീലം അതിവാദിനം. അവിടെ പ്രാണൻ എന്ന് പറഞ്ഞാൽ ആത്മാവെന്നെടുത്താണ്. ബ്രഹ്മാതിസ്തംഭ പര്യന്ത ശ്രീജഗത പ്രാണാത്മാവ പ്രാണൻ. അവിടെ അർത്ഥം പറഞ്ഞു പ്രാണൻ വെച്ചാൽ ആത്മാവ്, പ്രാണൻ എന്നുള്ള സാധാരണ അർത്ഥമുണ്ട്. അവൻ അതിവാദിയാണ് പ്രാണോപാസകൻ. ബാഠം അതിവാദ്യസ്മി, അവനോട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും പറയാം ഞാൻ അതി നീ അധിക പ്രസംഗമാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ പറയും അധിക പ്രസംഗം തന്നെ. കാരണം താൻ കാണാത്തതിനും താൻ അനുഭവിക്കാത്തതിനും അപ്പുറമുള്ള ഒരു കാര്യം ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് മറ്റുള്ളവർ പറയും നീ വേണ്ടാതെ ഇനം പറയുകയാണ്, ആവശ്യമില്ലാത്ത പറയണമെന്ന് പറയും. അവൻ പറയും ശരിയാണ്, നിങ്ങളുടെ ദൃഷ്ടിയിൽ എന്താണ് ആവശ്യമില്ലാത്തത് അത് തന്നെയാണ് ഞാൻ പറയുന്നത്. എന്നാ അപക്ഷനും വീതാനും നിഷേധിക്കത്തില്ല, ആരോപണത്തെ നിഷേധിക്കത്തില്ല. എന്താ ഈ പറയുന്നു? സർവവും പ്രാണനാണ് സർവവും ആത്മാവാണെന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? നാമരൂപാത്മകമായി നാനാത്വ രൂപത്തിൽ അനുഭവപ്പെടുന്ന ഈ പ്രപഞ്ചത്തിൽ അങ്ങനെ ഒരു ഏകത്വം എങ്ങനെ സിദ്ധിക്കും? ഇനി അങ്ങനെ സിദ്ധാന്തിച്ചാൽ തന്നെ അനുഭവത്തിൽ വരാത്തതിനെങ്ങനെ അംഗീകരിക്കും? ഇങ്ങനെ നിരന്തരമായി ഈ ആശയത്തെ ചോദ്യം ചെയ്യും. പറയുന്നു നാപത്തിന് വീത, നീ ഒരു അതിവാദിയാണല്ലോ, നിഷേധിക്കുന്നില്ല. അതെ, നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത കാര്യം പറയുന്നു, ഞാൻ അതിവാദിയാണ്. എന്താ അതിവദനം എന്ന് പറയുന്നത്? ഞാൻ സർവാത്മകനാണ്, ഞാൻ പ്രാണാത്മകനാണ്, അതുകൊണ്ട് ഞാൻ സർവവുമാണ്. ഇത് തന്നെ അതിവദനം. നാപഹനു ഇതാനെ നിഷേധിക്കത്തില്ല. തസ്മാത് വ്യസവും അപഹനു ഇത യത് പ്രാണം സർവേശ്വരം അയം അഹം അസ്മീതി ആത്മത്വനുപഗത. അതാണ് അവനെ എങ്ങനെ ഗ്രഹിച്ചിരിക്കുന്നു, ആത്മത്വനുപഗത സ്വസ്വരൂപമായി ഗ്രഹിച്ചിരിക്കുന്ന എന്താണ് യത് പ്രാണം സർവേശ്വരൻ. പ്രാണൻ സർവേശ്വരനാണ്, ആ സർവേശ്വരനായിരിക്കുന്ന പ്രാണൻ അത് അയം അഹം അസ്മീത അതാണ് ഞാൻ എന്നവൻ ഗ്രഹിച്ചിരിക്കുന്നു. ആ പ്രാണനെങ്ങനെ പ്രാണനായിട്ടല്ല ആത്മത്വേന ഭക്ത ആത്മസ്വരൂപത്തെ ഗ്രഹിച്ചിരിക്കുന്നു. അത് രണ്ടു തരത്തിലും പറയുന്നത് സർവ പ്രാണാത്മാവായി ഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാലും താല്പര്യം അത്. എന്തുകൊണ്ട് ആ പ്രാണാത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രാണന്റെ ആത്മാവ് എന്താണ്? പ്രാണന്റെ സ്വരൂപമായി തന്നെ ഗ്രഹിച്ചിരിക്കുന്നു, സർവാത്മഭാവത്തിൽ ഗ്രഹിച്ചിരിക്കുന്നു. പ്രാണൻ ആത്മാവെന്നെല്ലാം പറയുന്നിടത്ത് അവിടെ ശബ്ദവ്യത്യാസവും അർത്ഥവ്യത്യാസവുമില്ല. പ്രാണൻ സർവാത്മകമാണ്, ആത്മാ സർവാത്മകമാണ്, അതുകൊണ്ട് പ്രാണൻ ആത്മസ്വരൂപമാണ്. ഇങ്ങനെ അവൻ ഗ്രഹിക്കുന്നു. പ്രാണനവൻ ആത്മസ്വരൂപമായി ഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ പ്രാണനെന്ന് സാധാരണ പറയുമ്പോൾ ആത്മാവിൽ നിന്ന് വേറിട്ട ഒന്നാണ്, ഈ ജഡത്തെയും ആത്മാവിനെയും ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. പക്ഷെ അതിന്റെ സ്വരൂപത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്താണ്? അത് ആത്മാവ് തന്നെ ബന്ധിപ്പിക്കുന്ന ഒന്നല്ല. രണ്ടിനെ ഇവിടെ പറയുകയാണ്. പ്രാണോപാസനയിൽ പ്രാണന് പ്രാധാന്യം കൊടുക്കുന്നു, പക്ഷെ പ്രാണ തത്വവിചാരത്തിൽ ആത്മാവിന് പ്രാധാന്യം കൊടുക്കുന്നു. അതിവിടെ പറഞ്ഞു മനന വിജ്ഞാനാഭ്യം ഹി സംഭൂത ശാസ്ത്രാർത്ഥം എന്ന് പറഞ്ഞതാണ്. മനന വിജ്ഞാനത്തിലൂടെ ആ ശാസ്ത്രത്തിന്റെ താല്പര്യത്തെ നിർണയിച്ചു വരുമ്പോൾ എന്താണ്? പ്രാണൻ ആ പരമാത്മാവ് തന്നെ. മറിച്ചാണെങ്കിൽ പ്രാണൻ പ്രാണന് വ്യാപാരത്തോടുകൂടിയിരിക്കുന്ന ഒന്നാണ്. പ്രാണന് വ്യാപാരത്തോടുകൂടിയിരിക്കുന്നതും നേരത്തെ പറഞ്ഞതുപോലെ സർവത്തെയും നിലനിർത്തുന്ന ഒന്നാണ്. പക്ഷെ അതിന്റെ തന്നെ സത്തയായി അതിന്റെ തന്നെ സ്വഭാവമായി അതിന്റെ ആത്മാവായിരിക്കുന്നതോ അതാണ് ഇവിടെ ഉപാസകൻ എത്തിച്ചേരുന്ന സ്ഥാനം. അടുത്തതാണ് ഭൂമ എന്ന് പറഞ്ഞ് പരബ്രഹ്മത്തെ നേരിട്ടാണ്. അപ്പൊ ഇവിടെ നാമത്തിൽ തുടങ്ങി ആശാന്തം വരെ പറഞ്ഞത് അത് പ്രാണാത്മകമാണ് എന്ന് പറയുന്ന സർവം. അതിന്റെ താല്പര്യം അത് ആത്മസ്വരൂപം തന്നെ എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഇവിടെ പരസ്പര ബന്ധം എല്ലാം ഈ പ്രാണാത്മകമെന്നുള്ള ഭാവത്തിലാണ്, സർവാത്മകമെന്നുള്ള ഭാവത്തിലാണ്. ഇവിടെ എല്ലാത്തിന്റെയും പരസ്പര മഹത്വം അങ്ങനെയാണ്, അത് സർവാത്മകമാണ് എന്ന് പറയുന്നു. ഇവിടെ കേവലം പ്രാണൻ എന്ന് പറയുന്ന ഒരു ഉപാസനയിൽ കൊണ്ട് നിർത്താനല്ല, മനസ്സ് പ്രാണന്റെ സർവാത്മകതയെ ബോധ്യപ്പെടുത്താനാണ്, ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ശ്രുതിയുടെ താല്പര്യം. അതുകൊണ്ടാണ് പറയുന്നത്. എന്താണ് ഉപാസകൻ പറയുന്നത്? ഒരു പക്ഷേ സാധാരണ ഒരുവനത് ദഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവൻ പറഞ്ഞത് നീ അതിവാദിയാണോ? ഉപാസകൻ അവനെ നിഷേധിക്കുന്നില്ല, താൻ അതിവാദി തന്നെയാണ്, നിനക്ക് മനസ്സിലാകാത്ത കാര്യം ഞാൻ പറയുന്നു എന്ന് ഉപാസകന് പറയാം. ആത്മനോ അതിവാദിത്വന്ന അപഹ്വനു വീത, അവനെ നിഷേധിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും തൻ അതിലാരോപണമായി പറഞ്ഞാൽ നിഷേധിക്കുന്നില്ല. ഇവിടെയും പറഞ്ഞു വന്നപ്പോ നാമത്തിൽ തുടങ്ങി ഇതുവരെ വന്ന് പറഞ്ഞപ്പോ ഇവിടെ കൊണ്ടെത്തുന്ന ഇവിടെ ആ സർവാത്മഭാവത്തിലാണ്, പ്രാണന്റെ സർവാത്മഭാവത്തിൽ അവിടെയാണ് എത്തിച്ചേരുന്നത്. അല്ല, ഓരോന്നിനെയും വേറിട്ട് പ്രത്യേകിച്ചൊരു ഫലം അതിന് പ്രാധാന്യം കൊടുക്കുന്നു. അത് ഓരോന്നിനും ഫലം പറഞ്ഞു, വ്യാപകം എന്നെല്ലാം പറഞ്ഞു. ആത്യന്തികമായി ഇതിന്റെ ഫലം എന്ന് പറയുന്നത് സർവാത്മഭാവമാണ് എന്നാണ് പറയുന്നത്. ആത്യന്തികമായി ഉപാസനയെ കൊണ്ട് എത്തിച്ചിരിക്കുന്ന അദ്വൈതത്തിലാണ്, അതാണ് അവിടെ ശ്രവണ മനനങ്ങളെല്ലാം പറഞ്ഞത്. മുമ്പ് പറഞ്ഞു തത്വവും ഉപാസനയും, ഉപാസനയിൽ നിന്ന് തത്വത്തിലേക്ക് പോകാം. ഉപാസന എന്ന് പറയുന്നത് എന്താണ്? ഇതിനെല്ലാം ആധ്യാത്മികമായി പിന്തുടരുന്നതിനുള്ള ഒരു ഉപാധി മാത്രം. ആധ്യാത്മികമായെന്ന് വെച്ചാൽ ആധ്യാത്മിക ഭാവത്ത്, പിന്തുടരുക എന്ന് വെച്ചാൽ മനസ്സുകൊണ്ട് ഭാവനയിൽ. പക്ഷെ ഇത് തത്വത്തെ ഗ്രഹിക്കുമ്പോൾ അത് ഉപാസകൻ തന്നെ തത്വജ്ഞാനിയായി മാറും. അതുകൊണ്ടാണ് ഉപാസനയ്ക്ക് ശ്രുതിയിലും ഭാഷകാരനും ഇത്രയും വലിയ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ല, ഉപാസന തിരസ്കരിക്കേണ്ട ഒന്നല്ല. അണിയ പ്രാണം സർവേശ്വരം അയം അഹം അസ്മി ആത്മത്വനുപകത, ആ പ്രാണനെ തന്നെ സർവസ്വരൂപമായി സർവേശ്വരനാണ് ആയി ഗ്രഹിക്കുന്നു. ഇനി പറയുന്ന ഉപാസകന്റെ ആ സർവാത്മഭാവത്തെ കൈക്കൊണ്ട ഉപാസകന്റെ അധിവചനത്തെ കുറിച്ചാണ് അടുത്ത് പറയുന്നത്. എന്നുവെച്ചാൽ ഉപാസകന്റെ നിലപാട് എന്താണ്? ഉപാസകൻ എങ്ങനെ ഇതിനെ കാണുന്നു? ഉപാസകൻ ഇതിനെ എങ്ങനെ പറയുന്നു? ഉപാസകൻ ഇതിനെ എങ്ങനെ വെളിപ്പെടുത്തുന്നു? ഉപാസകൻ എങ്ങനെ മറ്റുള്ളവരെ ഇത് ബോധിപ്പിക്കുന്നു? അതിനുവേണ്ടിയിട്ടാണ് അടുത്ത് വരുന്ന ഭാഗങ്ങൾ പറയുന്നത്.